ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കാശി വീണ്ടും ഡോർ തുറന്നു. റൂമിന് മുമ്പിലൂടെ പോയി അവളുടെ കൈവലിച്ച് അകത്തി കയറ്റി ഡോർ അടച്ചു. അവളുടെ ഇരുതോളിൽ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. ജാനി ഞെട്ടിവിറക്കിയായിരുന്നു. കാശി അവളുടെ മിഴിയിലേക്ക് നോക്കി. ജാനി വേഗം മിഴികൾ അടച്ചു. കാശിനാഥൻ ജാനിയുടെ കൈകൾ വിടർത്തി പിന്നിവെച്ചു കൊടുത്തു.
പുറത്ത് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു ചെറ്റിയുണ്ട്. മര്യാദക്ക് സാരിയിൽ പിന്നൂത്തി നടന്നോണം.
ജാനിയുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവനിൽ നിന്ന് ശാസനം കിട്ടിയപ്പോൾ അവൾക്കുള്ളിൽ തണുത്തുപോയി. ആ മുറിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവനോടൊപ്പം ജാനി നിൽക്കുന്നത്. ജാനി റൂമെന്ന് കണ്ണോടിച്ചു. തൻ്റെതായി ഒന്നും തന്നെ അവിടെയില്ല. കുട്ടിക്കാലത്ത് താൻ ചുമരിൽ വരച്ച കുഞ്ഞു ചിത്രങ്ങൾ എല്ലാം പുതിയ നിറങ്ങൾ വന്ന് മാഞ്ഞു പോയിരുന്നു. കാശിനാഥൻ അവളെ റൂമിൽ നിന്ന് കൈ പിടിച്ചിറക്കി ഡോറടിച്ചു. വാതിലിൽ ചാരി നിൽക്കുന്ന കാശിയുടെ മിഴികൾ നിറഞ്ഞു. ബാഗിയോർത്ത് അവൻ നെഞ്ചിൽ തലോടി. മുറിക്ക് പുറത്ത് ഡോറിൽ ചാരി നിൽക്കുന്ന ജാനിയുടെയും മിഴികൾ നിറഞ്ഞു. അവൻ ഇറക്കിവിട്ടതോർത്ത് അവൾ അറിഞ്ഞില്ല അഴകുള്ള നിറങ്ങളോടെ കാശിനാഥന്റെ നെഞ്ചിൽ അവളുണ്ടെന്ന്. കാശിനാഥൻ കുറച്ചു കഴിഞ്ഞ് ടവലെടുത്ത് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി. അവൻ വീടിന് പുറത്തേക്കിറങ്ങി പാഠലക്ഷ്യമാക്കി നടന്നു. ടവൽ ചുമലിലിട്ടുകൊണ്ട് അവൻ കൈകൾ ഉരുസി ചൂടുപിടിച്ച് കവിളിൽ വെച്ച് നടന്നു. അവൻ ശിവക്ഷേത്രം കഴിഞ്ഞ് കശുമാവിൻ പറമ്പിലൂടെ പുഴയിലേക്ക് പോവുകയായിരുന്നു. കാലൻകോഴിയുടെ മുകളിൽ കേട്ടപ്പോൾ അവൻ അരോചകമായി തോന്നി. കാശി മുമ്പോട്ട് തന്നെ നടന്നു. ആരുടെയോ കാലച്ച കേട്ട് അവനൊന്ന് നിന്നു. കാശി വീണ്ടും നടന്നു. കാലച്ച കൂടി വന്നു. കൊലുസിന്റെ സ്വരം അവന്റെ അടുത്തേക്ക് വരുന്നത് കാശിനാഥൻ അറിഞ്ഞു. അവൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ജാനിക അവന്റെ പുറകിലുണ്ടായിരുന്നു.
നീ എന്താടി ഇവിടെ?
ഞാൻ പുഴയിലേക്ക് പോവാൻ, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവന്റെ പുറകെ അവൻ അറിയാതെ ഉണ്ടായിരുന്നു.
മനുഷ്യൻ എവിടെ പോയാൽ ഈ ജന്തു ഉണ്ടാവും.
അതിന് ഞാൻ എന്റെ കാലം കൊണ്ടല്ലേ നടക്കുന്നത്, അതിന് ഇയാൾക്ക് എന്താ?
ഒന്നും മിണ്ടാ നടക്കുവോ?
ജാനി പിന്നെയൊന്നും മിണ്ടിയില്ല. മഴക്കാറുള്ളത് കൊണ്ട് ഇരുട്ട് തന്നെയായിരുന്നു. കാലൻകോഴിയുടെ സ്വരം കേട്ടപ്പോൾ ജാനിക്ക് പേടി തോന്നി. അവൾ കാശിയുടെ കൂടെ നടക്കാൻ തുടങ്ങി. ആരോ പുറകെ വരുന്ന പോലെ ജാനിക്ക് തോന്നി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചകലെ ഇരുണ്ട ഒരു രൂപം. അവൾ കണ്ടതറിഞ്ഞപ്പോൾ ആ രൂപം വേഗം തിരിഞ്ഞടന്നു. അവൾ പേടിയോടെ കാശിയുടെ അടുത്തേക്ക് ഓടി. അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു.
എന്താ എന്താണെന്ന്?
പുറകിലേക്ക് നോക്കി തന്നെ കെട്ടിപ്പിടിച്ച് വിറക്കുന്ന അവളോട് കാശിനാഥൻ ചോദിച്ചു.
അവിടെ ആരോ, നമുക്ക് പോവാം, എനിക്ക് പേടിയാവുന്നു.
അവന്റെ ടീഷർട്ടിൽ ഇറുകെ പിടിച്ച് ജാനി വിറയിലൂടെ പറഞ്ഞു.
എന്താ ജാനി?
ഭയത്തോടെ ചുറ്റും അവൾ നോക്കുന്ന കണ്ട് കാശിനാഥൻ ചോദിച്ചു.
നിനക്ക് തോന്നിയതായിരിക്കും ജാനിക.
അല്ല, ഞാൻ കണ്ടു, കറുത്ത റെയിൻകോട്ട് ധരിച്ച് മാസ്ക് മുഖത്ത് വെച്ചൊരാൾ.
നിനക്ക് തോന്നിയതാവും ജാനിക.
അവൻ ആശ്വസിപ്പിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവൾ അവനിൽ നിന്ന് പെട്ടെന്ന് അകന്നു.
ഞാൻ പേടിച്ചപ്പോ പിടിച്ചതാണ്.
കാശി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. ജാനി ചുറ്റും നോക്കി. തോന്നിയതായിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞ് അവന്റെ പുറകെ പോയി. കാശിനാഥൻ കുളിയിൽ കുളിക്കുമ്പോൾ ജാനി മണലിലിരിക്കുകയായിരുന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. നേരം പുലർന്നിരുന്നു. അവൾ മുടി മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് അവന്റെ ടവൽ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് മിഴികൾ അടച്ചിരുന്നു. കാശിനാഥൻ വെള്ളത്തിൽ തിരിഞ്ഞിരിക്കുകയായിരുന്നു. കാശി പുഴയിൽ നിന്ന് കുളിച്ചു കയറി വരുമ്പോൾ ജാനി ടവൽ അവന് നേരെ നീട്ടി.
നീ എന്തിനാ എന്റെ ടവൽ എടുത്തേ?
അത് എന്റെ കയ്യിൽ മണലി പറ്റി പിടിച്ചപ്പോ തുടക്കാനെടുത്ത. ജാനി കള്ളം പറഞ്ഞു. അവൻ മുഖം തുടച്ച് തലതുവർത്തി. കാശി മിഴികൾ ഇറുകെ ചിമ്മി.
എന്താ?
കണ്ണിൽ കരട് പോയി.
നോക്കട്ടെ.
ജാനി അവന്റെ മിഴികൾ തുറന്നു.
വേണ്ട.
കാശി അവളുടെ കൈ തട്ടി മാറ്റി പുറകിലേക്ക് നീങ്ങി.
നോക്കട്ടെ.
കണ്ണിൽ തിരുമുന്ന അവന്റെ കൈ പിടിച്ചു മാറ്റി ജാനിക പതിയെ അവന്റെ മിഴി തുറന്നു. ജാനി കാലുകൾ പതിയെ പൊക്കി അവന്റെ മിഴി തുറന്ന് കാശിയുടെ മിഴിയിലേക്ക് ഊതി. കാശി അകന്നു പോവാൻ നോക്കിയപ്പോൾ ജാനി അവന്റെ ചുമലിറുകെ കൈകൊണ്ട് പിടിച്ചു. ജാനി നേരിയതിന്റെ തലപ്പെടുത്ത് കോർപ്പിച്ച് പിടിച്ച് അവന്റെ മിഴിയിലെ കരണ്ടെടുത്തു. ജാനിയുടെ മുടിയടകൾ കാറ്റിൽ പാറി അവനെ പൊതിഞ്ഞു. കാശി മിഴികൾ അടച്ചുകൊണ്ട് തിരിഞ്ഞടന്നു.
എന്തൊരു ദുഷ്ടനാണ്, ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ.
ശത്രുവിനെ സഹായിക്കാൻ വരുന്നുണ്ടല്ലോ ജാനിക.
അടവാണ് മോനെ, വിശ്വസിക്കരുത്. അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാശിനാഥൻ മനസ്സിൽ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ജാനിക്ക് കശുമാവിൻ പറമ്പിൽ എത്തിയപ്പോൾ നേരം വെളുത്തിരുന്നെങ്കിലും പേടി തോന്നിയിരുന്നു. ആ രൂപം ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി. അവൾ കാശിയുടെ കൂടെ വേഗം നടന്നു. കോളേജ് മീറ്റിന് നാളെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടതുകൊണ്ട് കാശിനാഥനും തേജസ്സും ലാൽസാറും വളരെ തിരക്കിലായിരുന്നു. കോളേജിൽ നിന്ന് വളരെ നേരം വൈകിയാണ് കാശിനാഥൻ എത്തിയത്. അവൻ ഗോവണി കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ മുറിയിൽ നിന്ന് ബഹളം കേൾക്കുന്നുണ്ട്. അവൻ ഡോർ തുറന്നപ്പോൾ ശേഖരൻ ഒഴികെ വീട്ടിലെല്ലാവരും റൂമിലുണ്ട്.
ശ്രീലഹത്തിൽ നിന്ന് ബാസിയും കുടുംബവും ഗോവിന്ദനും സുഹാസിനിയും അജുവുമുണ്ട്. പിന്നെ റസിയുടെ വീട്ടുകാരും കാശിയുടെ സുഹൃത്തുക്കളുമുണ്ട്. കാശിയുടെ കൂട്ടുകാരെല്ലാവരും അവനെ ഒരുമിച്ച് വിളിച്ചപ്പോൾ റൂമാ കൂട്ടിച്ചിരിയായി.
എന്താ എല്ലാവരും ഇവിടെ?
കാശി അത്ഭുതത്തോട് ചോദിച്ചു.
വാ മച്ചാനെ.
തേജസ് പുറകിൽ നിന്ന് വന്ന് കാശിയെ തോൾക്കായിട്ട് കൊണ്ടുപോയി.
തേജ, നീ ഫ്ലാറ്റിൽ പോയില്ലേ?
ഇല്ലല്ലോ കാശിയേട്ടാ.
കാശിയെ ചുറ്റിപ്പിടിച്ച് തേജസ് അവളുടെ അടുത്തേക്ക് നടന്നു. തേജസ് അമ്മയുടെ അടുത്ത് സോഫയിലിരുന്നു. കാശി ബെഡിലിരിക്കുന്ന ഏട്ടന്മാരുടെ അടുത്തേക്ക് നടന്നു. പിന്നെ അവരുടെ നടുവിലിരുന്നു. അവനിരുന്നപ്പോൾ തന്നെ അപ്പു ഓടിച്ചെന്ന് അവന്റെ മടിയിൽ കയറിയിരുന്നു.
അമ്പട വീര, ഇപ്പൊ കാശിപ്പായ പേടിയില്ലേ?
ഇല്ലാച്ചേ, അച്ചക്കാണ് കാശിപ്പായ പേടി.
അവൻ മഹി നോക്കി പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു. അപ്പോഴാണ് ജാനിയും റസിയും ആര്യയും ശ്രീയും അവിടേക്ക് വരുന്നത്. എല്ലാവരും ചിരിക്കുന്നതിനിടയിൽ അങ്ങോട്ട് നോക്കി.
നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ?
ലക്ഷ്മി ചോദിച്ചു.
ഞങ്ങളിവരെ ബാഗ് പാക്ക് ചെയ്യാൻ സഹായിക്കായിരുന്നു അമ്മേ,
ശ്രീ റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അവളെ കണ്ടതും ജോയിയുടെ മുഖം തെളിഞ്ഞു. ആര്യയും റസിയും റൂമിലേക്ക് കയറി. ജാനി വെളിയിൽ തന്നെ നിൽക്കുകയായിരുന്നു.
ജാനി ചേച്ചി, ഇങ്ങോട്ട് വായോ.
റസി ജാനിയെ വിളിച്ചപ്പോൾ എല്ലാവരും അവൾ നോക്കി. ജാനി അനങ്ങാതെ നിൽക്കുന്ന കണ്ട് റസി അവളുടെ അടുത്തേക്ക് നിന്നു.
വായോ ജാനിത.
മുറിയുടെ അകത്തേക്ക് കയറിയപ്പോൾ ജാനിക്ക് മേലാകെ ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. അവൾ വേഗം അമ്മയുടെ അടുത്തിരിക്കുന്ന ആദിയുടെ അരികിൽ പോയിരുന്നു. അവന്റെ തോളിൽ തലചായ്ച്ചിരുന്നു. സൂര്യയുടെയും മഹിയുടെയും നടുവിൽ ബെഡിലിരിക്കുന്ന കാശിയെ അവൾ നോക്കി. അപ്പുറവുമായി പഞ്ചഗുസ്തി കളിച്ച് അവൻ തോറ്റുകൊടുക്കുന്ന കാശിയെ കണ്ടപ്പോൾ ജാനിക്ക് സന്തോഷം തോന്നി. അപ്പുവിനോടുള്ള കൂട്ട് കാശിയുടെ കണ്ണിൽ ഒരു കുട്ടിത്തം സൃഷ്ടിച്ച് ജാനി കണ്ടു.
മക്കളെ, നാളെ എപ്പോഴാ പോകുന്നത്?
ബാസി കാശിയെ നോക്കി ചോദിച്ചു.
വൈകുന്നേരം 5 മണിക്ക് പോകണമെന്നാ ലാൽ സാർ പറഞ്ഞത്. പിന്നെ താമസിക്കാൻ ഹോട്ടലൊക്കെ സാർ റെഡിയാക്കിയിട്ടുണ്ട്. ലാൽ സാറിന് പരിചയമുള്ള ഹോട്ടലായതുകൊണ്ട് ഫാദറും എതിർപ്പ് പറഞ്ഞില്ല. കായൽ തീരത്താണെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും അവിടെ മതിയെന്ന് പറഞ്ഞ് ഒരേ വാശി.
ആഹാ, അപ്പോൾ സ്പോർട്സ് മീറ്റിനാണോ കായൽ കാണാനാണോ പോകുന്നത്?
ഗോവിന്ദൻ ചോദിച്ചു.
ഏയ്, 3 ദിവസമല്ലേ ഗോവിപ്പ, അവർ കുട്ടികളല്ലേ, സന്തോഷിക്കട്ടെ. മനസ്സിൻ്റെ സ്ട്രെസ് കുറക്കാൻ അങ്ങനെയിട നല്ലതല്ലേ?
അതും ശരിയാണ് മോനെ, ലക്ഷ്മി പറഞ്ഞു. എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ ജോയിയുടെ മിഴികൾ ശ്രീയെ നോക്കിയിരിക്കുകയായിരുന്നു. ആര്യയോടും റസിയോടും സംസാരിക്കുമ്പോഴും ശ്രീയും അവനെ നോക്കി പുഞ്ചിരിച്ചു. ശ്രീ അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു.
ഒന്ന് വരൂ പുറത്തേക്ക്.
എന്തിന്?
കുന്തം വാ ജോച്ചായ.
പൊന്നു മോളെ, എനിക്ക് തല്ലുവാങ്ങി തരാനാണോ നിന്റെ പുറപ്പാട്?
വായോച്ചായ പ്ലീസ്.
സോറി മോളെ, നിങ്ങൾക്ക് തീരെ ധൈര്യമില്ലേ? ആളാണെങ്കിൽ വായോ, ഞാൻ റൂമിൽ കാണും. അവൾ അമ്മയുടെ അരികിൽ നിന്ന് പോയി. ജോ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു.
നിങ്ങൾക്ക് തീരെ ധൈര്യമില്ലല്ലേ?
ഞാനിപ്പോൾ വരാം ജോണി. ഫോണിലെ ശ്രീയുടെ മെസ്സേജ് കണ്ട് അവൻ പതി എഴുന്നേറ്റു.
എങ്ങോട്ടാ ജോ, നീ പോവാണോ?
കാശി ചോദിച്ചു.
ഏയ്, ഒരു കോൾ വരുന്നുണ്ട്, ഇപ്പോൾ വരാം.
അവൻ കാശിയുടെ റൂമിൽ നിന്നിറങ്ങി ശ്രീയുടെ മുറിയുടെ അടുത്തേക്ക് നടന്നു. അവൻ റൂമിലേക്ക് കയറിയതും ശ്രീ ഡോറടച്ചു. ശ്രീ റൂമിലെ ലൈറ്റിട്ടു.
എന്തിനാ വരണമെന്ന് പറഞ്ഞ്? വേഗം പറ, എനിക്ക് പോകണം.
ആരെങ്കിലും അറിഞ്ഞാലേ അതോടെ എല്ലാം തീർന്നു. ജോ സമാധാനമില്ലാതെ അവളോട് പറഞ്ഞു.
എന്നാ ഇച്ചായം പൊക്കോ.
അവൾ ബെഡിൽ പിണങ്ങിപ്പോയിരുന്നു.
അപ്പോഴേക്കും പിണങ്ങിയ
ജോ അവൾക്കരികിലിരുന്ന് അവളുടെ അരയിലൂടെ കൈ ചുറ്റി കാതിൽ പതിയെ കടിച്ചു.
അയ്യേ, ഒതുങ്ങിയിരിക്കാം അച്ചായ.
അവളൊന്ന് ചിനുങ്ങി ജോയുടെ കൈമാറ്റാൻ നോക്കിയെങ്കിലും തിരിഞ്ഞിരിക്കുന്ന അവളെ ജോ ഇറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ തലവെച്ചു.
ജോച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എന്ത്?
സ്ത്രീ തിരിഞ്ഞിരുന്ന് അവന് നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. ഏട്ടാ, റസി ഒരു പാവാണെന്നൊരു തോന്നല്, അവളുടെ സ്നേഹനെ തളർത്തുന്ന ഇച്ചായ. ഞാൻ എത്ര ദേഷ്യപ്പെട്ടാലും ഒന്നും പറയാൻ നിൽക്കുന്ന അവളെ കാണുമ്പോൾ എനിക്ക് വേദന സഹിച്ചില്ല. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഇന്ന് ഒരുപാട് കരഞ്ഞു. ശല്യാങ്കി ഇവിടുന്ന് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. അവളൊരു പാവായിരിക്കും അല്ലേ, അവളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എപ്പോഴൊക്കെ ആര്യ ചേച്ചിയുടെ വാക്ക് കേട്ടാണ് ഞാൻ കുറച്ചാണ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് നടന്നത്.
ആര്യയുടെ വാക്ക് കേട്ടിട്ടോ?
റസി വന്നപ്പോൾ എല്ലാവരും എന്നോടുള്ള സ്നേഹം കുറഞ്ഞെന്ന് പറഞ്ഞു.
ഓഹോ, അപ്പം എല്ലാവരുടെ കളിയാണല്ലേ.
ജോ എഴുന്നേറ്റു.
എൻ്റെ പൊന്നെ, ചൂടായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ചേച്ചിയോട് ചൂടാവല്ലോ ജോച്ച.
നിന്റെ ചേച്ചിയോടല്ല, ഞാൻ അജുവിനോടാ പറയാൻ പോകുന്നത്.
അയ്യോ, അജുവിനോട് പറയില്ലേ, ചേച്ചിക്ക് നല്ല അടി കിട്ടും.
കിട്ടണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് തന്നെ വേണം.
പ്ലീസ് ഇച്ച, ഒരു തവണ ക്ഷമിച്ചേക്ക്. ചേച്ചിയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോണ്ടല്ലേ, തെറ്റ് എൻ്റെ ഭാഗത്തും ഉണ്ട്.
ഉണ്ടെന്നല്ല, നീ ചെയ്തെല്ലാം തെറ്റാണ്. എന്റെ ശ്രീമോളെ കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു. ഏട്ടന്മാർ എന്നെക്കാൾ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത പാവം പെണ്ണ്.
ആ സ്ത്രീ ഇത്രയും ദിവസം അവരോടൊക്കെ എന്റെ കാശിയോട് പോലും നീ പെരുമാറിയത് ആലോചിക്കുമ്പോ നിന്നെ അടിക്കാൻ പോലും എനിക്ക് തോന്നിപ്പോയി.
സോറി ചായ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, സോറി. അവന്റെ നെഞ്ചു ചേർന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ആര്യയുടെ കാര്യം കാശിയോട് പറഞ്ഞേ പറ്റൂ, ഇത് ചെറിയൊരു വിഷയമല്ല.
അയ്യോ വേണ്ട ഇച്ഛായ, വേണ്ട പ്ലീസ്, ഏട്ടനറിഞ്ഞ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ.
പിന്നെ പറയാതിരുന്ന, അവൾ ഇനി ഇങ്ങനെ അടുത്തയാൾക്ക് എഴുതിത്താൻ ചെന്നാൽ നിന്നെ മരണത്തിന്റെ വക്കിൽ നിന്നാ ഞാൻ കൊണ്ടുവന്നത്. ഞാനിത് അവനോട് പറയും, ഈ കുടുംബം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിൽക്കില്ല.
ഇച്ഛായ ഇച്ഛായ, അറിവുകൊണ്ട് പറ്റിയതായിരിക്കും, പ്ലീസ്.
അവൾ കേട് പറഞ്ഞപ്പോൾ ജോ ഒരു നിമിഷം നിന്നു. നീ എന്തിനാ അവളെ സംരക്ഷിക്കുന്നത്? ഞാൻ പറയും.
പറയാം, ഇപ്പൊ പറയണ്ട, സ്പോർട്സ് മീറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലാക്കിക്കൊള്ളാം.
നിനക്ക് ഇതൊന്നും മുമ്പേ പറഞ്ഞുകൂടായിരുന്നു ശ്രീ.
ഫോൺ വിളിച്ചാലോ പലപ്പോഴും കാണാൻ വന്നാലും തിരക്കിലായിരിക്കും, പിന്നെ എങ്ങനെ പറയാനാണ്?
അത് നിനക്ക് എക്സാം ആയതുകൊണ്ട് എല്ലാം നിർത്തി വെച്ചല്ലേ.
ഏട്ടിനോടൊന്നും ഇപ്പൊ പറയണ്ട, സ്പോർട്സ് മീറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, പ്ലീസ് ഇച്ചായ.
ഇപ്പൊ പറഞ്ഞ കാശ് ഉറപ്പായിട്ട് ആരോട് ചോദിക്കും, പ്രശ്നമാവും. സ്പോർട്സ് മീറ്റ് കഴിയട്ടെ.
ജോ ശ്രീയുടെ കൈപിടിച്ച് റൂമിൽ നിന്നിറങ്ങി. ശ്രീ ആദ്യം കാശിയുടെ മുറിയിലേക്ക് പോയി. കുറെ കഴിഞ്ഞാണ് ജോ പോയത്. പിറ്റേ ദിവസം വൈകുന്നേരം കോളേജിലേക്ക് പോവാൻ കാശിനാഥൻ ബാഗ് തോളിലിട്ട ഹാളിലേക്ക് എന്നു.
അമ്മേ ഞാൻ പോട്ടെ.
അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി.
പോയിട്ട് വരാന്ന് പറ കൊച്ചു, ലക്ഷ്മി അവന്റെ നെറുകെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. വരാ മൂസെ.
എല്ലാവരും പൂമുഖത്തേക്ക് പോയി.
മുത്തശ്ശ, മുത്തശ്ശി, മഹിയേട്ടാ, വാനന്മാരെ, എടുത്തി, അപ്പു, നെനു, പോയിട്ട് വരാം, പ്രാർത്ഥിക്കണം.
പൂമുഖപ്പടി ഇറങ്ങുമ്പോൾ അവൻ എല്ലാവരോടും പറഞ്ഞു. ചാരുകസയിൽ ഇരിക്കുന്ന ശേഖരൻ മാത്രം അവൻ നോക്കിയില്ല.
അതെ, ആരും കോളേജിലേക്കൊന്നും വരണ്ട, ജയിച്ചിട്ട് വരും, കേട്ടല്ലോ. ആദി, സൂര്യ, സത്യ, ജോലിക്ക് പോയിക്കോണം. ആ പരിസരത്ത് ആരെയും കാണരുത്.
ഓഹോ, ആയിക്കോട്ടെ, ഒന്ന് പോടാ, ഞങ്ങളുടെ കൊച്ചു ജയിക്കുന്ന ഞങ്ങൾ കാണണം, ഞങ്ങൾ വരും മോനെ.
അവന്മാർ പതുക്കെ പറഞ്ഞ് പരസ്പരം നോക്കി.
കാശിനാഥൻ ഇന്നും അങ്ങനെയായിരുന്നു. അവന്റെ കളികൾ കാണാൻ വീട്ടിലെ ആരോടും വരണ്ടായെന്നാണ് അവൻ പറയാറ്. വിജയിച്ചു വന്നാലും ജയിച്ചു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കുക മാത്രം ചെയ്യും. അതിന്റെ പേരിൽ ആഘോഷങ്ങൾ വെക്കാനൊന്നും അവൻ താല്പര്യം കാണിക്കാറില്ല.
ആഘോഷങ്ങൾക്ക് മുതിരുന്ന വീട്ടുകാരെ കാശി ചെലവാക്കാൻ സമ്മതിക്കാതെ അവൻ പിന്തിരിപ്പിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് കളി കാണാൻ വീട്ടുകാരോട് വരണ്ടായെന്ന് അവൻ പണ്ടും പറഞ്ഞിരുന്നത്. കാശി ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ഒരു നിമിഷം എല്ലാവരെയും നോക്കി തിരിച്ച് പൂമുഖപ്പടികൾ കയറി.
അനുഗ്രഹിക്കണം,
അച്ഛന്റെ പാദങ്ങൾ തൊട്ട് അവൻ പറഞ്ഞ് ബുള്ളറ്റിൽ പോയി കയറി. എല്ലാവരും അത്ഭുതത്തോടെ കാശിനാഥനെ നോക്കി നിന്നു. അവന്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്നുപോയി. ശേഖരൻ തരിച്ചിരുന്നു. അയാളുടെ മിഴികളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു വീണു.
ശേഖര, നീ നിന്റെ മകനെ അനുഗ്രഹിച്ചോ?
ദത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അയാൾ വേഗം അകത്തേക്ക് പോയി. എല്ലാവരും അയാൾ പോകുന്ന നോക്കി നിന്നു. റൂമിലേക്ക് കയറിയ ശേഖരൻ നിറഞ്ഞ മിഴികൾ തുടച്ചു. കാശിനാഥൻ കോളേജിൽ എത്തിയിരുന്നു. ജാനകിയും റസിയും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് രാവിലെ പോന്നിരുന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാവരും ഫാദറിന്റെ അനുഗ്രഹം പ്രാർത്ഥനയും ഏറ്റുവാങ്ങി ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ് ബസ്സിൽ കയറിയത്. കാശി ബസ്സിൽ ലാസ്റ്റ് ഓടി വന്ന് കയറുകയായിരുന്നു.
ഫാദർ, ഞങ്ങൾ പോയിട്ട് വരാം,
അവൻ ബസ്സിൽ നിന്ന് പുറത്തേക്ക് കൈനീട്ടി വീശിക്കൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് കുട്ടികളും വിൻഡോ ഗ്ലാസ് നീക്കി ഫാദറിനോട് അധ്യാപകരോടും കൈവീശി യാത്ര പറഞ്ഞു. കാശിനാഥൻ ഇരിക്കാൻ സീറ്റ് നോക്കിയപ്പോൾ എല്ലാ സീറ്റിലും ആളുണ്ട്. അവനുള്ള സീറ്റിൽ തേജസിനൊപ്പം റസിയിരുന്നു. ഇനിയുള്ള സീറ്റിൽ ജാനിയാണ് ഇരിക്കുന്നത്. ലാൽ സാറിനെ നോക്കിയപ്പോൾ ഫാമിലിയുടെ ഒപ്പമാണ് അദ്ദേഹം ഇരിക്കുന്നത്. ജാനി കാശിനാഥ് നിൽക്കുന്ന കണ്ട് റസിയെ അവളുടെ അരികിലേക്ക് വിളിച്ചു. റസിയ അവൾ വിളിച്ചത് കേൾക്കാത്ത പോലെ തേജസിനോട് പൊരിഞ്ഞ സംസാരത്തിലാണ്. കാശിനാഥൻ ജാനിയുടെ ഒപ്പം ഇരുന്നു. മിനിറ്റുകളും മണിക്കൂറുകളും കടന്നു പോകുമ്പോഴും അന്യരെ പോലെ ഒന്നും മിണ്ടാതെ പരസ്പരം മുഖം തിരിച്ച് അവർ ഇരിക്കുന്നത് കണ്ടപ്പോൾ തേജസ്സിനും റസിയക്കും വിഷമമായി.
എന്തവരും മിണ്ടാത്ത തേജസ്സാറേ, നമ്മളേതെല്ലാ പ്ലാനും വെറുതെ ആയല്ലോ.
റസി അവരെ നോക്കി തേജസ്സിനോട് പറഞ്ഞു. ഒറ്റ പ്രോബ്ലം മാത്രമേ അവർക്കിടയിൽ ഇപ്പോൾ ഉള്ളൂ റസി.
എന്ത്?
ജാനിയൊന്ന് കാശിയേട്ടാന്ന് വിളിക്കണം, അവനൊന്ന് ഭാഗ്യെന്ന് വിളിക്കണം.
വിളിച്ചു തന്നെ,
റസിയെ നിരാശയോടെ പറഞ്ഞു. ബസ് തിരുവനന്തപുരം എത്തിയപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോയി. കായൽ കാറ്റുകൊണ്ട് രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് എല്ലാവരും ലഗേജുമായി ഇറങ്ങി. കാശി ഹോട്ടൽ റിസപ്ഷനിൽ നിൽക്കുമ്പോൾ തേജസ്സും ലാൽസാറും കുട്ടികളുമായി ലിഫ്റ്റിനടുത്തേക്ക് പോയി. ജാനിയും റസിയും റിസപ്ഷനിൽ തന്നെ നിൽക്കുകയായിരുന്നു.
എന്താ ഇവിടെ നിൽക്കുന്നത്? വായോ.
കാശി അവരുടെ അടുത്തേക്ക് വന്നോട് പറഞ്ഞു.
ഏയ്, ഒന്നും ലീക്ക,
ഇവിടെ നിൽക്കണ്ട, ഒരു
കാശി അത് പറഞ്ഞ് ബാഗും തോളിലിട്ട് മുമ്പിൽ പോയി.
ചേച്ചി, വായോ, എന്തിനിങ്ങനെ കരയുന്നേ?
കോളേജിൽ നിന്ന് പോരുമ്പോൾ എല്ലാവരോടും കാശിയേട്ടൻ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞില്ല, എന്നെ പൂച്ചിച്ചു പോയി.
അയ്യോ, പൂച്ചിച്ചെന്നാവില്ല, നാളെ ഉറപ്പായിട്ടും പറയും, ഈ കണ്ണീര് ദൈവം കാണാതിരിക്കില്ല.
റസിയയും ജാനിയും വേറെ രണ്ട് കുട്ടികളും ഒരേ റൂമിലായിരുന്നു. ജാനി റസി നിർബന്ധിച്ചപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയത്.
എന്താ ജാനി, മുഖം വല്ലാണ്ടിരിക്കുന്നത്?
ഫുഡ് കഴിക്കുന്നതിനിടയിൽ ലാൽ അവളോട് ചോദിച്ചു.
ഒന്നുമില്ല സർ, ചെറിയൊരു തലവേദന,
അവൾ പറഞ്ഞു കേട്ട് കാശി ജാനിയെ നോക്കി. അവൾ മുഖം കുനിച്ചിരിക്കുക തന്നെയാണ്. പെട്ടെന്ന് ഫുഡ് മുഴുവനായി കഴിക്കാതെ അവൾ എഴുന്നേറ്റ് പോയി. റസിയയും അവൾക്കൊപ്പം പോയി.
റൂമിലേക്ക് പോയ ജാനി ബെഡിൽ കിടന്ന് കരയുമ്പോൾ റസി അവളെ ഒരുപാട് ആശ്വസിപ്പിച്ചു. ബെല്ലമർന്ന സ്വരം കേട്ട് റസിയ റൂം പോയി തുറന്നു. കാശിയും തേജസ്സുമായിരുന്നു.
ജാനി,
കാശി റസിയോട് ചോദിച്ചു. കാശിനാഥൻ ഉള്ളിലേക്ക് കയറി ചെന്നു. ജാനി പില്ലോയിൽ മുഖമമർത്തി കരയുകയായിരുന്നു. കാശി അവളുടെ അരികിലിരുന്നു. തേജസ് റസിയും വിളിച്ച് പുറത്തേക്ക് പോയി.
നീ എന്തിനാണ് ഈ കരയുന്നത്?
ഗൗരവത്തോടെയുള്ള കാശിയുടെ സ്വരം പെട്ടെന്ന് കേട്ട് അവൾ മുഖമുയർത്തി നോക്കി.
എന്തിനാ ഫുഡ് കഴിക്കാൻ പോകുന്നത്? എന്തിനാ നീ കരയുന്നത്? നീ ആരാണ്? കണ്ണീർ നായിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോങ്ങാൻ? നീ വലിയ ധൈര്യശാലിയാണെന്നൊക്കെയാണല്ലോ പറയാറ്. ഇപ്പൊ എന്താ, ഒക്കെ ഒലിച്ചു പോയോ?
ജാനി ഒന്നും മിണ്ടാതെ തിരിഞ്ഞിരുന്നു. നെറ്റിയിൽ വിക്സിന്റെ തണുപ്പ് തട്ടിയപ്പോൾ ജാനി തലതിരിച്ച് അവനെ നോക്കി. കാശിനാഥൻ അവളുടെ നെറ്റിയിൽ വിക്സ് പുരട്ടിക്കൊടുക്കുകയായിരുന്നു. അവന്റെ കൈവിരലുകൾ അവളുടെ നെറ്റിയിൽ അമരുമ്പോൾ ജാനി തണുപ്പോടെ മെഴുകളടച്ച് കിടന്നു. ദേഷ്യാണെങ്കിലും നീ എന്നോട് കരുണ കാണിക്കല്ലേ കാശിയേട്ടാ. ഞാൻ തകർന്നു പോകും. നിന്റെ തലോടയിൽ പോലും വെറുപ്പിക്കും ഞാൻ നിന്നെ. ഇനിയൊരു കാശിയും ഭാഗ്യം ഉണ്ടാവാൻ പാടില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് മെഴുകൾ തുറന്ന് ജാനി അവനെ നോക്കി. കാശിയുടെ കൈകൾ തട്ടിമാറ്റി.
എനിക്ക് ബാം തേച്ച് തരണ്ട, കാരണം അതൊന്ന് പോയി തരുമോ?
അവൾ പറഞ്ഞു കേട്ട് കാശി ദേഷ്യമെന്ന് അവളുടെ കൈവലിച്ച് ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി.
നീയേ എന്റെ അമ്മ കൈ തന്ന പെൺകുട്ടിയായതുകൊണ്ടാ കുറച്ചിങ്ങനെ കരുണ ഞാൻ കാണിച്ചത്. അല്ലാതെ മോളോട് സ്നേഹക്കൂടുതൽ കൊണ്ട് വലിഞ്ഞു കയറി വന്നതല്ല. പിന്നെ നാളെ ഒരു സ്പോർട്സ് മീറ്റ് നടക്കാൻ പോവാ. നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുക. എന്നോടുള്ള വാശിക്ക് നമ്മുടെ കുട്ടികളെയും കോളേജിനെയും തോൽപ്പിക്കരുത്. കളിച്ച് തോൽക്കുന്ന അന്തസ്സുണ്ട്. എന്നാ തോൽക്കാനായി കളിക്കരുത്. എന്നോടുള്ള വാശി കളത്തിന് പുറത്ത് മതി. നിന്റെ പോരാട്ടം കാണേണ്ടത് കളത്തിനകത്താണ്. അത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്ക്. പഴയ ക്യാപ്റ്റൻ ഭാഗീരഥിയായി.
ബാമ്മയുടെ കയ്യിൽ വെച്ചുകൊടുത്ത് ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയതും ജാനി സന്തോഷം കൊണ്ട് ബെഡിൽ തുള്ളിച്ചാടുന്നാണ് റസിയ റൂമിലേക്ക് വരുമ്പോൾ കണ്ടത്.
റസി, എന്നെ ക്യാപ്റ്റൻ ഭാഗീരഥി എന്ന് കാശിയിട്ട് വിളിച്ചുല്ലോ.
എന്ത് വിളിച്ചോ?
വിളിച്ചില്ല, ക്യാപ്റ്റൻ ഭാഗീരഥിയായി കളിക്കാൻ പറഞ്ഞു.
അത് മതി എനിക്ക് ജയത്തിലേക്ക് കുതിക്കാൻ. അവൾ ബെഡിൽ നിന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. റസി സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. രാവിലെ സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരും ബസ്സിൽ യാത്രയായി. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ജേഴ്സിയാണ് സ്റ്റുഡൻസ് ധരിച്ചിരുന്നത്. അതേ നിറത്തിലുള്ള സ്പോർട്സ് വെയറാണ് അധ്യാപകരും ധരിച്ചിരിക്കുന്നത്. സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനവും സ്റ്റുഡൻസിന്റെ മാർച്ച് പാസ്റ്റ് ആയിരുന്നു. അതിനുശേഷം രജിസ്ട്രേഷന്റെ അടുത്തേക്ക് കാശിയും അധ്യാപകരും കുട്ടികളെയും കൊണ്ടുപോയി.
കാശിനാഥൻ
കുട്ടികളോട് സംസാരിച്ചിരിക്കുമ്പോൾ കാശിയെ മറ്റൊരു കോളേജിലെ കോച്ച് വിളിച്ചു. അയാളെ കണ്ടതും ലാലിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. അയാളുമായി പണ്ട് സ്പോർട്സ് മീറ്റ് ഉണ്ടായപ്പോൾ കാശിയും കൂട്ടുകാരും വഴക്കിട്ടിട്ടുണ്ട്. ഒത്തുതീർപ്പാക്കാൻ ചെന്ന ലാലുമായി അയാൾ വഴക്കിട്ടുകൊണ്ട് കാശിയോട് ലാലിനോടും അയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നു. കാശി അയാളുടെ വിളികേട്ടി തിരിഞ്ഞു നോക്കിയിരുന്നു.
എന്താണ് കാശിനാഥ ഞാൻ ഈ കാണുന്നത്? നീ കോച്ചായിട്ടോ? അത്ഭുതമാണല്ലോ, അത്ഭുതമാണല്ലോ മോനെ.
രമേശ് എന്ന കോച്ച് അവനെ കളിയാക്കി.
രമേശ് താൻ ചെയ്യ, വെറുതെ ഒരു വഴക്കുണ്ടാക്കാതെ.
ലാൽ കാശിയെ മാറ്റിയിരുത്തി അയാളോട് പറഞ്ഞു.
എടോ, തനിക്ക് അഹങ്കാരം പണ്ടേ കുറച്ച് കൂടുതലായിരുന്നു. ഇവനും ഇവന്റെ ടീമും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് താൻ വെറും പരാജയമാണ്. തോറ്റ് തൊപ്പിട്ടല്ലേ കഴിഞ്ഞ മീറ്റിൽ താൻ പോയത്. ഇനി ഇവൻ വന്ന അഹങ്കാരത്തിൽ ജയിക്കുന്നാണോ പ്രതീക്ഷ? കൊലയാളിയല്ലേ ഇവൻ. ഈ പിള്ളേരെ കത്തിക്കൊണ്ട് കുത്താനും വെടിവെച്ച് കൊല്ലാനും ആയിരിക്കും ഇവനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക.
സാറേ, കളി കഴിഞ്ഞില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. കാശിനാഥൻ പിള്ളേരെ പഠിപ്പിച്ച കത്തി കുത്താനാണോ അതോ വിജയിക്കാനുള്ള പരിശീലനമാണോ തന്നതെന്ന്. ബിബിനും പിള്ളേരും മുമ്പോട്ട് വന്ന് പറഞ്ഞപ്പോൾ രമേശ് കലിയോട് അവർ നോക്കി.
നിങ്ങൾ വിഷമിക്കേണ്ട കാശിയേട്ടാ, നിങ്ങളുടെ പിള്ളേരല്ലേ ഞങ്ങൾ. ജയിക്കും, ജയിച്ചിരിക്കും നമ്മൾ. ആർ യു റെഡി?
ബിബിൻ പിള്ളേരോട് ചോദിച്ചു.
യെസ് ക്യാപ്റ്റൻ.
കുട്ടികൾ ഒന്നിച്ച് പറഞ്ഞപ്പോൾ കാശിയുടെ മിഴികൾ നിറയുന്ന ഭാഗ്യ കണ്ടു. ബിബിൻ അവനോട് കണ്ണുകൾ ചിമ്മി കാണിച്ച് കെട്ടിപ്പിടിച്ചു.
നിങ്ങളെ തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാശിയേട്ടാ,
അവൻ കാശിയോട് പറഞ്ഞു. മത്സരം തുടങ്ങുമ്പോൾ തന്നെ കാശിനാഥന്റെ പഴയ കോളേജ് സുഹൃത്തുക്കൾ അവനെ കാണാൻ വന്നിരുന്നു. കാശിനാഥൻ ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്നു.
കാശി, അറിയോ?
ഗ്യാലറിയിൽ നിന്ന് അവർ ഇറങ്ങി വന്ന് അവനെ ഉറക്കെ വിളിച്ചു ചോദിച്ചു.
നിങ്ങളെല്ലാവരും എന്താടാ ഇവിടെ?
കാശിനാഥൻ ക്യാപ്പും വെച്ച് അവരുടെ അടുത്തേക്ക് ചിരിയോടെ ഓടിച്ചെന്നു.
നിന്നെ കാണാവുന്ന, നമ്മുടെ ജൂനിയേഴ്സും ഉണ്ട്.
കാശിയേട്ടാ, സുഖല്ലേ നിങ്ങൾക്ക്?
നാട്ടിൽ അവൻ അറിയുന്ന പഴയ ഫാൻസ് എല്ലാം അവനെ കൈവീശി വിളിച്ച് സ്നേഹമറിയിച്ചപ്പോൾ കാശിയുടെ മനസ്സ് നിറഞ്ഞു. ജോയും ജോണിയും അജുവും ചാർലിയും നേരത്തെ അവിടെ എത്തിയിരുന്നു. അവരും കാശിയോട് സംസാരിച്ച് ഗ്യാലറിയിൽ പോയിരുന്നു.
കാശി, മിന്നിച്ചേക്കണം കേട്ടാ,
ഫോണിൽ വിളിച്ച് ജോ അവനോട് ഒന്നുകൂടെ പറഞ്ഞു. കാശി അവനോട് ഉറപ്പിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കാശിയുടെ വീട്ടുകാർ കുറച്ച് കഴിഞ്ഞാണ് ഗ്യാലറിയിലേക്ക് വന്നത്. ശ്രീ ജോയുടെ ഒപ്പമാണ് ഇരുന്നത്. ഗീതയും ആര്യയും ഉണ്ട് അവരുടെ കൂടെ. അത്ലറ്റിക്സ് ആണ് ആദ്യം തുടങ്ങിയത്. സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഷോർട്ട് പുട്ടും ലോങ് ജമ്പും ഹാമർ ത്രോയുമാണ് നടക്കുന്നത്. രണ്ടാം ദിവസം മൂന്നിനും സ്പ്രിന്റ് ഒറ്റ മത്സരങ്ങളും റിലേയും നടന്നു. രണ്ടു ദിവസത്തെ സ്കോർ ബോർഡിലെ പോയിന്റ് നില വെച്ച് നോക്കുമ്പോൾ കാശിനാഥന്റെ കോളേജ് രണ്ടാം സ്ഥാനത്തായിരുന്നു. രമേശിന്റെ കോളേജ് ഒന്നാം സ്ഥാനത്തും. കുറച്ച് പോയിന്റ് വ്യത്യാസം മാത്രമേ ഇരു കോളേജും ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാം ദിവസം ഗെയിംസാണ് നടക്കാൻ പോകുന്നത്. ജാനിയുടെ കളിയുള്ളതുകൊണ്ട് സിദ്ധുവും കളി കാണാൻ വന്നിരുന്നു. അവന്റെ തോൽവി കാണണമെന്ന് പറഞ്ഞ് അരുന്ധതിയും സഞ്ജുവും അനന്തരും വന്നിരുന്നു. പിറ്റേ ദിവസം സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ കാശി ബസ്സിൽ വെച്ച് കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുത്തു.
ആരും ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഇനി നമുക്ക് ഗെയിംസിൽ ജയിച്ചാൽ ചാമ്പ്യൻഷിപ്പ് കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങളത് നേടും, എനിക്ക് ഉറപ്പുണ്ട്.
ആദ്യം നടന്നത് ആൺകുട്ടികളുടെ വോളിബോൾ മത്സരമാണ്. അതിനുശേഷം പെൺകുട്ടികളുടെയും നടന്നു. കാശിയുടെ കോളേജാണ് ജയിച്ചത്. പോയിന്റ് നിലയിൽ കാശിയുടെ കോളേജ് ഉയരാൻ തുടങ്ങി. ഹോക്കിയിൽ കാശിയുടെ ആൺകുട്ടികളുടെ ടീം തോറ്റു, പെൺകുട്ടികളുടെ ടീം ജയിച്ചു. ബാഡ്മിന്റണിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ജയിച്ചു. ഫുട്ബോളിൽ കാശിയുടെ കോളേജ് വിജയിച്ചു. ഇനിയുള്ളത് ബാസ്കറ്റ്ബോൾ ആൺകുട്ടികളുടേതാണ്, അതിനുശേഷം പെൺകുട്ടികളുടെയും.
ബിപിൻ, നിങ്ങൾ നന്നായി തന്നെ മുന്നേറണം.
സ്കോർ നേടാനും നന്നായി പാസ് കൊടുത്തും കളിക്കണം. സ്കോർ നേടാൻ നോക്കണം, നന്നായി പാസ് കൊടുത്ത് കളിക്കണം.
രമേശ് സാറിന്റെ ടീമാണ് എതിരാളികൾ, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും.
കാശിനാഥന്റെ വാക്കിൽ ശ്രമിച്ചുകൊണ്ടിറങ്ങിയ ആൺകുട്ടികൾ ബാസ്കറ്റ്ബോൾ കളിക്കാനിറങ്ങി. കാശിനാഥൻ ടെൻഷനോടെ കളിക്കളത്തിന് പുറത്തിരുന്നു. രമേശ് അവനെ നോക്കി പുച്ഛത്തോടെ നിന്നു. ഫസ്റ്റ് ഹാഫ് സ്കോറിംഗിൽ ഒന്ന് താഴ്ന്നെങ്കിലും സെക്കൻഡ് ഹാഫ് അവർ നന്നായി കളിച്ച് വിജയം കണ്ടു. ഗ്യാലറിയിൽ നിന്ന് അവന്റെ സുഹൃത്തുക്കൾ ആർത്തി വിളിച്ചു. അവന്റെ ബാസ്കറ്റ്ബോൾ ബോയ്സ് ടീം സന്തോഷം കൊണ്ട് അവനെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. കാശി ഗ്യാലറിയിലേക്ക് നോക്കി കുട്ടികൾക്ക് വേണ്ടി ജയ് വിളിക്കാൻ കൂട്ടുകാരോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കാശിനാഥൻ കലിയോടെ തന്നെ നോക്കുന്ന രമേശിനെ പുച്ഛത്തോടെ നോക്കി. അയാളോട് തിരിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിലും കാശിയുടെ മിഴികളിൽ നിന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു അവന്റെ തീച്ചുള്ള പോലെയുള്ള മറുപടി.
സാറേ, കാശിനാഥൻ പഠിപ്പിച്ച ബാസ്കറ്റ്ബോൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ?
രമേശിനോട് കുട്ടികളും ബിപിനും പറഞ്ഞു. രമേശ് ഒന്നും മിണ്ടിയില്ല. കാശിനാഥന്റെ കോളേജ് ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് തന്നെയാണ്. ബാസ്കറ്റ്ബോൾ ഗേൾസ് കൂടി ജയിച്ചാൽ കാശിയുടെ കോളേജ് ചാമ്പ്യന്മാരാവും. കാശി വീട്ടുകാരെ കണ്ട് അമ്പരന്ന് നിന്നുപോയി. ശേഖരൻ ലക്ഷ്മിയുടെ അരികിലുണ്ടായിരുന്നു. ലക്ഷ്മി സന്തോഷം കൊണ്ട് മിഴികൾ തുടച്ചു. വീട്ടിലുള്ളവർ കൈവീശി കാണിച്ചപ്പോൾ കാശിനാഥൻ തിരിച്ച് കൈവീശി കാണിച്ചു. ശേഖരന്റെ വരവ് അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ശേഖരൻ ഗൗരവത്തോടെ തന്നെ കൈനീട്ടിയിരിക്കുകയാണ്.
ഒന്ന് ചിരിക്കും മുത്തച്ച, കാശിപ്പ ജയിച്ചു.
മഹിയുടെ മടിയിലിരുന്ന് ചിരിയോടെ കൈയടിക്കുന്ന അപ്പു ശേഖരൻ നോക്കി പറഞ്ഞു. അയാൾ അപ്പോഴും ഗൗരവത്തോടെ ഇരുന്നു. അടുത്ത ഗേൾസിന്റെ ബാസ്കറ്റ്ബോൾ ടീം കൂടി ജയിച്ചാൽ കാശിനാഥന്റെ കോളേജ് ചാമ്പ്യൻഷിപ്പ് കപ്പുമായി മടങ്ങാം. ജാനികയും കുട്ടികളും ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുകയായിരുന്നു.
നമുക്ക് ഇറങ്ങാം, ജാനിക കുട്ടികളോട് പറഞ്ഞു.
ഓക്കെ ക്യാപ്റ്റൻ.
അവർ കളിക്കളത്തിലേക്കുള്ള സ്റ്റെയർ ഇറങ്ങുകയായിരുന്നു. ഗ്യാലറിയുടെ ആരവം കേൾക്കുമ്പോൾ ജാനിയുടെ മനസ്സ് ജയിക്കാനുള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. തന്റെ എല്ലാമെല്ലാമായ കാശിനാഥന്റെ വിജയത്തിന്റെ ആദ്യപടി തന്നിലൂടെ നേടാൻ പോവുകയാണെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് കളിക്കാൻ കൂടുതൽ വാശിയായി. ജാനിക ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. കുട്ടികളെല്ലാവരും അവൾ നിന്നതറിയാതെ പോയിരുന്നു. ജാനിക മിഴികൾ തുറന്ന് വീണ്ടും മുന്നോട്ട് നടന്നു.
ജാനി,
ആര്യയുടെ സ്വരം കേട്ടാണ് ജാനിക തിരിഞ്ഞുനോക്കിയത്.
നീ എന്താ ആര്യ ഇവിടെ? ഞാനും ശ്രീമോൾ നിന്നെ കാണാൻ വരികയായിരുന്നു. അവൾ പെട്ടെന്ന് തലറിഞ്ഞു വീണു.
നുണ പറഞ്ഞ് കള്ളക്കരച്ചിലൂടെ ആര്യ പറഞ്ഞു. അത് കേട്ടതും ഒന്നും നോക്കാതെ ആര്യ ചൂണ്ടിയ ഭാഗത്തേക്ക് ജാനി ഓടി. കളി തുടങ്ങാൻ ഇനി വെറും 35 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എവിടെ ആര്യ, എന്റെ ശ്രീ?
ജാനി മുമ്പിൽ ഓടുകയാണ്. ആര്യ പകയോടെ അവളുടെ പുറകെ ഉണ്ടായിരുന്നു.
നീ അവന് വേണ്ടി ജയിക്കില്ലടി. അവൻ നിന്നെ തോറ്റ ദേഷ്യത്തിൽ അടിച്ചോടിക്കുന്നത് എനിക്ക് കാണണം.
ആര്യ പൊട്ടിച്ചിരിയോടെ ഓടുന്ന അവളെ നോക്കി നിന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.